Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Parayunu Madhidha Vinashidha Esi Naradhasya Tasme Yogyaya. Naradana, ഒരുപാട് യോഗ്യതകളൊക്കെ ഉള്ള ആളാണ്. ഈ ശാസ്ത്രങ്ങളൊക്കെ ഗ്രഹിക്കുന്നതിനുള്ള ശേഷിയുണ്ടായി, തത്വത്തിൽ ജിജ്ഞാസയുണ്ടായി, ഇതൊക്കെ യോഗ്യതയാണ്. ദുഃഖത്തിന്റെ തത്വത്തെ ഗ്രഹിക്കണമെന്ന് ആഗ്രഹം വന്നു. ഒരു തസ്മി യോഗ്യായ, അങ്ങനെയൊക്കെയുള്ള യോഗ്യതയുള്ള മൃദിത കഷായ. ഇവിടെ ഇപ്പോ രാഗദ്വേഷാദി ദോഷങ്ങളും നശിച്ചു, വിവേകം കൊണ്ട് വെളിച്ചം കൊണ്ടിട്ടുള്ള നശിക്കുന്നു. രാഗദ്വേഷാദി ദോഷങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം? പല ഉപായങ്ങളുണ്ട്. മുമ്പ് പറഞ്ഞ എല്ലാ സാധനങ്ങളും ആ ദോഷങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിന്ന് ഇവിടെ എന്താ വ്യത്യസ്തമായി പറയുന്നത്? ഇവിടെ പറയുന്നു ആഹാരശുദ്ധ സത്വശുദ്ധി, വിവേകം കൊണ്ട് ആ ദോഷങ്ങളെ ഇല്ലാതാക്കാതാണ്. വിവേകമുള്ളവനിലും രാഗാദി ദോഷങ്ങൾ കാണാറുണ്ടല്ലോ എന്നാണെങ്കിൽ അവിടെ വിവേകദാർഢ്യം വന്നിട്ടുണ്ട്. വിവേകദാർഢ്യത്തിൽ രാഗദ്വേഷാദി ദോഷങ്ങൾ പോകുന്നു. സത്വശുദ്ധി സത്വസഞ്ചായതെ ജ്ഞാനം, അവിടെ ജ്ഞാനം പ്രകാശിക്കുന്നു. അതാണ് മൃദിത കഷായ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ദോഷങ്ങൾ ഇല്ലാതാകുന്നു. തമസോ വിദ്യാലക്ഷണ പാരം, ആ ദോഷങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാലേ ഇതിന്റെ പരമാർത്ഥത്വത്തെ ഗ്രഹിക്കാൻ പറ്റൂ. എന്ന കർമ്മണ, കർമ്മം കൊണ്ട് സാധ്യമല്ല. പ്രജയ ധനേന എന്നെല്ലാം പറയുന്നത് ഒന്നുകൊണ്ട് ആത്യന്തികമായി സാധ്യമല്ല, വിവേകം കൊണ്ടേ സാധ്യം. അതുകൊണ്ട് ആഹാരശുദ്ധ സത്വശുദ്ധി തമസഹ വിദ്യാലക്ഷണാത് പാരം പരമാർത്ഥതത്വം. ഈ അവിദ്യാരൂപത്തിലുള്ളതാണ് ശോകം. ശോകം അവിദ്യാരൂപമാണ്, അതിന്റെ തത്വമാണ്, അവിദ്യാവസ്തുവാണ്, മായാവസ്തുവാണ്, അതിന്റെ തത്വം. അതിനെ ദർശയതി, ദർശിതവാൻ, ദർശയതി എന്ന് വെച്ചാൽ കാണിച്ചു എന്നുള്ളത്. അതെങ്ങനെ കാണിച്ചു? എന്തെങ്കിലും പ്രത്യേക ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണോ? അല്ല. ഉപദേശത്തിലൂടെ അത് സാധിച്ചു. ഉപദേശഗ്രഹണത്തിലൂടെ നാരദന സാധിച്ചു, സനത്കുമാരൻ ഉപദേശത്തിലൂടെ സാധിച്ചു. കാരണം പരമാർത്ഥ തത്വം ദർശയതി, ഈ ഉപദേശം അല്ലാതെ ഇതിനെ നേരിട്ട് ബോധിപ്പിക്കുന്നതിന് മറ്റൊരു ഉപായമില്ല. ഉപദേശം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന ഇത് ബോധിക്കൂ ചോദിക്കും. എത്ര കാലം കൊണ്ട് ഉപദേശം കേൾക്കുന്നു? ഒന്നും ബോധിച്ചില്ലെന്ന്. ഉപദേശം കൊണ്ട് എന്താ ഫലം? ഉപദേശം മനുഷ്യന് നന്നാക്കുമെങ്കിൽ ഉപദേശിക്കുന്നത് നന്നാക്കേണ്ട, നന്നാവേണ്ടാണ് എന്ന് ചിന്തിക്കും. ഇവിടെ പറയുന്ന എന്താണ്? പരമാർത്ഥ തത്വം ദർശയതി, ദർശിതവാണ്. ഉപദേശം കൊണ്ട് എങ്ങനെ ശരിയാവും? ശരി, ഒരാളങ്ങനെ കരുതുകയാണ് ഉപദേശം കൊണ്ട് ശരിയാകത്തില്ല. ഉപദേശത്തെ ശ്രവിച്ചത് കൊണ്ട് ശരിയാകത്തില്ല എന്നൊരാൾ കരുതുകയാണെങ്കിൽ ആളെടുത്ത് ഭാഷകാരൻ പറയുന്നത് മന്ദബുദ്ധി, മന്ദാധികാരി, മന്ദാധികാരിയാണ്. ഇപ്പൊ സനത്കുമാരൻ ഇവിടെ നാരദൻ ഉപദേശിക്കുമ്പോൾ അത് മന്ദ അധികാരിക്ക് വേണ്ടിയുള്ള ഉപദേശമല്ല എന്നടുത്ത് വ്യക്തമായി പറയും. മന്ദ അധികാരിക്ക് എന്നോട് താല്പര്യം തോന്നുന്നില്ല, ഇത് അനിഷ്ടമായി തോന്നി. ഉപദേശം മന്ദാധികാരി എപ്പോഴും എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്, എന്തെങ്കിലും ചെയ്യണം, അനുഷ്ഠിക്കണം. അയാളുടെ താല്പര്യം അനുഷ്ഠാനത്തിലാണ്, ബോധനത്തിലെല്ലാം നടക്കും. അങ്ങനെയുള്ളവർ വേണ്ടിയിട്ടാണ് ഇനി വരുന്ന ഭാഗം അഷ്ടമാധ്യായം. ഉപദേശം ശരിയാകില്ല എന്ന് തോന്നുകയാണ്, ആ തോന്നുന്നതിന് എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ, അതാണ് അയാളുടെ മന്ദ ബുദ്ധിതാന്ന് പറയും, മൂടിപ്പോന്ന് പറയും. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ചെയ്യും, അതെങ്ങനെ ചെയ്യും, അതിനും ഉപദേശിക്കും, വിശ്രുതി തന്നെ ഉപദേശിക്കും. അതിനും വേണം ശ്രവണ മനനങ്ങളെല്ലാം, ഇതിന് മാത്രം എന്ത് ചെയ്യുന്നതിനെ കുറിച്ച് വ്യക്തമായ ബോധം വേണം. ഇപ്പൊ ഉപദേശം കൊണ്ട് കാര്യം ഫലിക്കുന്നില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ ഒരു മരുന്ന് കൊടുത്തിട്ട് അത് രോഗത്തിന് ഫലിക്കുന്നില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ വൈദ്യൻ വേറെ മരുന്ന് കൊടുക്കും. ചിലപ്പോൾ അതിനേക്കാൾ കൂടിയതായിരിക്കും, ചിലപ്പോൾ കുറഞ്ഞതായിരിക്കും, പരീക്ഷിച്ചു. അതുപോലെ ഈ ദുഃഖം നിവൃത്തിക്കുള്ള സാക്ഷാത് ഉപായത്തെ ഇവിടെ സനത്കുമാരൻ ഉപദേശിച്ചു. പക്ഷെ ശ്രുതി തന്നെ പറയും, ഭാഷ്യകാരൻ പറയുന്നു, ഇത് മന്ദബുദ്ധിയൊക്കെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല, ഇതെല്ലാവരും സ്വീകരിച്ചു കൊണ്ടെന്നൊന്നുമില്ല, ഇത് തള്ളിക്കളയുന്ന ഒരുപാട് പേരുണ്ട് എങ്കിൽ ഇനി അവർക്ക് ഇഷ്ടമുണ്ട് പറഞ്ഞു കൊടുക്കാം. എന്തെങ്കിലും ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്തേ പറ്റും, ചെയ്യാതിരിക്കാൻ പറ്റില്ല. കർമ്മ സംസ്കാരമുള്ളവന് കർമ്മ നിവൃത്തി എങ്ങനെ സാധ്യമാകും? സാധ്യമാകും, ചെയ്തേ പറ്റും. അനുഷ്ഠിക്കാൻ പറയുന്നു, നീ നിന്റെ ഹൃദയത്തിലേക്ക് നിന്റെ മനസ്സിനെ ഉറപ്പിച്ച് ധ്യാനിക്കുക, അവിടെ ഒരു ചെയ്യാനൊന്നും കിട്ടി തന്ത്രത്തിനാവും, അതാണ് അവന് ഇഷ്ടം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടത് പറയുന്നു. ഇവിടെ കേവലം തത്വബോധനമാണ്, തത്വത്തെ ഉപദേശിക്കുന്നു, ശ്രോതാവ് തത്വത്തെ ഗ്രഹിക്കുന്നു. ഉപദേശത്തിലൂടെ അത് സംഭവിച്ചില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഉപാസനകളും മറ്റും ഉണ്ട്, അതൊക്കെ ചെയ്യും. അതാണ് ഇവിടുത്തെ പ്രതിപാദനത്തിൻ്റെ കീ. നാരദൻ ആവശ്യപ്പെട്ടതിനെ ദുഃഖത്തിൻ്റെ മറുകരയിലെത്തിക്കണം. സംസാരം ദുഃഖസമുദ്രമാണ്, ഇതിന്റെ മറുവശത്തെത്തിക്കണം. സനത്കുമാരൻ എന്താ ചെയ്യുന്നു? പരമാർത്ഥ തത്വത്തെ ബോധിപ്പിക്കുന്നു. അത്രേ ആ പരമാർത്ഥ തത്വം ബോധിച്ചു കഴിഞ്ഞാൽ ബോധിക്കുന്നവൻ ഈ ദുഃഖത്തിന് മറുകരയിലായിരിക്കും. അല്ലാതെ ദുഃഖത്തിന്റെ മറുകരയിലേക്ക് നേരിട്ട് നയിച്ചുകൊണ്ടുക വേറെ വഴിയൊന്നുമില്ല. ബോധിക്കുന്നില്ലെങ്കിൽ അടുത്ത് പറയുന്നു, ശ്രുതി പറയുന്നു, ഒരു കാര്യം ചെയ്യുക, നീ കണ്ണടക്കുക, നിന്റെ ഹൃദയത്തിൽ ധ്യാനിക്കുക. ഇല്ലെങ്കിൽ അവിടെ ഒരു പുരുഷനുണ്ട്, ആ പുരുഷൻ നിനക്ക് പ്രത്യക്ഷമാകും, അതിനെ തുടർന്ന് പിന്നെ മുമ്പോട്ട് പോകാം. അങ്ങനെയുണ്ട്, ധ്യാന സമാധികളിലൂടെയൊക്കെ മുമ്പോട്ട് പോകണം. ഇവിടെ അതല്ല, ഇവിടെ പരമാർത്ഥ ബോധനത്തിനും ദർശനത്തിനും മുമ്പോട്ട് പോകണം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്നിനെ സങ്കല്പത്തിൽ കണ്ടിട്ട് മുന്നോട്ട് പോകുന്നു, ഒരു പുരുഷനെ സങ്കല്പത്തിൽ കണ്ടിട്ട് അതിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് മുമ്പോട്ട് സഞ്ചരിക്കുന്നത്. പറയാൻ പോകുന്ന കാര്യം മറ്റെങ്ങനെയാണ്, അതിനെ ബോധിച്ചിട്ട് പരമാർത്ഥ തത്വത്തിന്റെ ദർശനത്തിൽ മുമ്പോട്ട് പോകുന്നു. ഇനി ഭാവനയെ കാണുന്ന ഇതെങ്ങനെയാണ്? ദർശനത്തിൽ ആ ദർശനം ആ ദോഷങ്ങളൊക്കെ മാറുന്നതനുസരിച്ച് വ്യക്തമായിക്കൊണ്ടിരിക്കും, അതനുസരിച്ച് ദുഃഖം നിവൃത്തി സംഭവിച്ചുകൊണ്ടിരിക്കും, അതനുസരിച്ച് ശോകപാരൻ തരണം ചെയ്യും. അങ്ങനെ രണ്ട് വഴികൾ ഇവിടെ പറയും. അപ്പോ ആ പരമാർത്ഥ തത്വത്തിന്റെ പരമാവധി ഭൂമ വിദ്യയിലൂടെ വിശദീകരിച്ചു. ഇപ്പോ അസൗ ആര്? ഭഗവാൻ. ആരാ വിശദീകരിച്ചത്? ഭഗവാൻ വിശദീകരിച്ചു. കാരണം ഇവിടെ പറയുന്നു, മൃദുത കഷായ തമസ പാരം ദർശേരി ഭഗവാൻ സനത്കുമാരൻ. ഈ കഷായങ്ങളെല്ലാം മാറിയിരുന്നു, മൃദുത കഷായം. അപ്പോ അടുത്തിനി ഇതിവിടെ ഉപദേശം അവസാനിക്കുന്നില്ല, വീണ്ടും ആദ്യം പോലെ തുടങ്ങുന്നു. ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ഇനി പറയാനൊന്നും ശേഷിക്കുന്നില്ല. പക്ഷെ ഈ കേൾക്കുന്നവൻ മൃദുത കഷായനല്ലെങ്കിൽ പറയുന്നത് ശരിക്കും ഫലിക്കത്തില്ല, തത്വത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കത്തില്ല. അവന് പറഞ്ഞ സത്വശുദ്ധി അവനില്ലെങ്കിൽ ദോഷങ്ങളൊന്നും ആ തത്വജ്ഞാനത്തെ മൂടി ഗ്രഹിക്കത്തില്ല. അതിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചാണ് കഷായത്തിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച്, കറയുടെ ഏറ്റക്കുറച്ചിലനുസരിച്ചാണ് നിങ്ങോട്ട് പോകുന്നു എന്നുള്ളത്. ഒരാൾ തത്വത്തെ ശ്രവിച്ചു, കഷായത്തിന് രുചി വരുന്നില്ല. അടുത്ത ഭാഷകാരത് പ്രത്യേകം പറയും. ഇതിന്റെയൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന ആ ജീവന്റെ രുചിയാണ് ആഭിമുഖ്യം. അതാണ് മുഖ്യം. ഇവിടെ വലിയ തത്വത്തെ കുറിച്ച് പറയുന്നു, മുക്തിയെ കുറിച്ച് പറയുന്നു, ജ്ഞാനത്തെ കുറിച്ച് പറയുന്നു, മോക്ഷത്തെ കുറിച്ച് പറയുന്നു. അദ്വൈതത്തിൽ എങ്ങനെയാണ് എല്ലാം വിശദീകരിക്കുന്നത് ശ്രുതിയും ഭാഷകാരനും. പക്ഷെ ഇതിനോട് രുചിയില്ലെങ്കിൽ കേൾക്കുന്നവനെ സംബന്ധിച്ച് ഇതെല്ലാം വ്യർത്ഥം. ഇങ്ങനെ സംഭവിക്കും, രുചിയില്ലാതെ കേൾക്കുമെന്ന് ചോദിക്കും. രുചിയില്ലാതെ ഇങ്ങനെ കേൾക്കുന്നു. അങ്ങനെയുണ്ട്, സമയം കളയാൻ വേണ്ടി കേൾക്കും. രുചി വേണം, ഇന്ന് വൈകുന്നത് വരെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, വൈകുന്നേരം കുറച്ച് ജോലിയുണ്ട്. അപ്പോൾ വൈകുന്നത് വരെ കടത്തിവിടാൻ എന്താ ഉപായം? എന്നാൽ ജീവി കണ്ടുകൊണ്ടിരിക്കും, സമയം പോകുന്നുണ്ട്. എന്താ പ്രത്യേകിച്ച് രുചിയുണ്ടായിട്ടാണോ? എന്റെ മനസ്സിൽ വൈകുന്നേരത്തെ പണിയാണ്, അതേ ഉള്ളൂ തനിക്ക്. അതുവരെയുള്ള സമയം കടന്നു പോകണം, അതിനു വേണ്ടിയിട്ട് എന്തായാലും സമയം കടന്നു പോകും. ഒന്നും ചെയ്തില്ല, എന്നാൽ ടി വിയുടെ മുമ്പേ ഇരിക്കും. പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല, കാരണം വൈകുന്നേരത്തെ പ്രവൃത്തിയോടുള്ള ആകാംക്ഷയിലിരിക്കുകയാണ്. ആ പ്രവൃത്തിയിലേക്ക് എത്തിച്ചേരുമ്പോൾ എന്തൊക്കെ കടന്നുപോയെന്ന് ചോദിച്ചാൽ ഒന്നും ഓർമ്മയില്ല, കാര്യമായിട്ടില്ല, എന്തുകൊണ്ടുപോയി. അതുപോലെ ഇത് തത്വശ്രവണ അഭിരുചി ഇല്ലാതെ സംഭവിക്കുന്നു. കൃഷിക്കാരനോട് ആ കാര്യം എടുത്ത് പറയും, കുട്ടികൾക്ക് ഇതിൽ കേട്ടുകൊണ്ടിരുന്നാൽ ഇതിൽ താല്പര്യം വരുത്തുന്നു. കഷായം ദോഷം അതൊക്കെയാണ് തടസ്സമായിരിക്കുന്നത്. ശ്രദ്ധ വരുത്തേണ്ടത്, പക്ഷെ എന്തെങ്കിലും അവർക്ക് ശ്രദ്ധ കാണുമല്ലോ, ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ശ്രുതി അതാക്കി അവർക്ക് ഏതിനാണ് ശ്രദ്ധ അതിനും ഉറപ്പിക്കും. അത് ചിലടത്ത് കർമ്മത്തിലായിരിക്കും, ചിലടത്ത് ഉപാസത്തിലായിരിക്കും, ഇത് രണ്ടേ ഉള്ളൂ. അത് സർവവും അന്തർഭവിച്ച് ഒന്നുകിൽ എന്തെങ്കിലും ബാഹ്യമായി ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായി ചെയ്തുകൊണ്ടിരിക്കും, മനോരഥമായിട്ട് സങ്കല്പലോകത്തിൽ. ഇതാണ് സാധാരണ ജീവന്റെ സ്വഭാവം. ഒരാൾക്ക് തത്വനിഷ്ഠനാകാൻ കഴിഞ്ഞെങ്കിൽ രണ്ടു വഴിക്ക് ഏതെങ്കിലും വഴിക്കുന്നു. കർമ്മത്തെക്കുറിച്ച് വേണ്ടതിനധികം മുമ്പ് ചർച്ച ചെയ്ത് കഴിഞ്ഞു, അത് മടുത്തു കഴിഞ്ഞു. തത്വജ്ഞാനത്തിലേക്ക് വരുന്നു, മനസ്സ് ഉറയ്ക്കുന്നു, ശ്രദ്ധ വരുന്നു, താല്പര്യം വരുന്നു. എന്നാൽ അവന് അടുത്ത് പറയുന്നു ഉപാസന, അതാണ് അടുത്ത ഭാഗം. എന്തുകൊണ്ട് പറയുന്നു? അതിനാണ് രുചി. ഇവിടെ രുചി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ, അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറഞ്ഞു എന്താണ്? മൃത്യുത കഷായ ആ തടസ്സങ്ങളെല്ലാം മാറിയതിലൂടെ ശ്രദ്ധ വന്നു. തമസഹ വിദ്യാലക്ഷണാത് പാരം പരമാർത്ഥ തത്വം ദർശയതി. അവിടെ ആ തത്വത്തെ ബോധിപ്പിക്കുന്നു, ഇവിടെ തത്വബോധന സംഭവിക്കുന്നു. പിന്നവിടെ ചെയ്യാനൊന്നും അതിന് താല്പര്യം വന്നു. അവിടെ എങ്ങനെ നാരദൻ ആഗ്രഹിച്ചത് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നാണ് വിചാരിച്ചു അല്ലെ? സമുദ്രം എങ്ങനെ തരണം ചെയ്യാന്ന് വെച്ചാൽ അവിടെ ഒന്നെങ്കിൽ വെള്ളം വേണം, അല്ലെങ്കിൽ നീന്തണം. ഉപായങ്ങളുണ്ട്, അഭ്യാസങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ ഇപ്പൊ സമുദ്രത്തിന്റെ തരണം ആഗ്രഹിക്കുന്നവൻ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കുന്നത് അതിന്റെ ഉപായങ്ങളാണ്, പ്രവൃത്തികളാണ്. ഇവിടെ അതല്ല ഒരു പ്രവൃത്തിയും നിർദ്ദേശിക്കുന്നു. ഇവിടെ അവിദ്യാലക്ഷണ പാരം, ശോകപാരം എന്ന് പറയുന്നത് പരമാർത്ഥ തത്വം തന്നെ. അവിടെ ഒന്നും ചെയ്യാനില്ല, ബോധിക്കാനേ. ആത്മാവാരെ ദ്രഷ്ടവ്യം, ഇത് ബോധിക്കണം. അത് ബോധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എപ്പോ ഉപദേശിക്കും? പിന്നെ ശ്രോതവ്യ, വീണ്ടും കേൾക്കുക, മന്ദവ്യ, നിരിധ്യാസിതവ്യ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. തത്വജ്ഞാനത്തെ സംബന്ധിച്ച് പോലും അങ്ങനെയാണ്. പിന്നെ ഉപാസനകളുടെ കാര്യം പറയാം. ഇവിടെ എന്ത് ചെയ്തു? പരമാർത്ഥ തത്വത്തെ ബോധിപ്പിക്കുന്നു, ദർശിതവാൻ എന്ന് പറഞ്ഞു ഉപദേശിക്കുന്നു. തസ്മൈ യോഗ്യായ മൃദുത കഷായ. അവിടെ ഒരു സംശയം വരും, അങ്ങനെ നാരദൻ യോഗ്യനാണെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ ബോധിക്കുന്നു? നേരത്തെ തന്നെ സർവശാസ്ത്രം ഗ്രഹിച്ചതാണല്ലോ. ഇനി ഉപദേശിച്ചപ്പോ യോഗ്യത വന്നതാണോ പെട്ടെന്ന്? അങ്ങനെയാണെങ്കിൽ ഈ യോഗ്യതയ്ക്ക് ഉപദേശം മാത്രം മതി എന്ന് വേറൊന്നും വേണ്ടല്ലോ. ഉപാസനകളും കർമ്മങ്ങളും കർമ്മയോഗവും വേണ്ടല്ലോ. ഇങ്ങനെയൊക്കെ സംശയം വരും. അപ്പോ നാരദൻ യോഗ്യൻ തന്നെയായിരുന്നു. എന്തുകൊണ്ട്? കാരണം സനത്കുമാരനെ പോലെ. ഇവിടെ ശ്രുതി തന്നെ സനത്കുമാരനെ കുറിച്ച് പറയുന്നതാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഒരു ഗുരുവിനെ സമീപിക്കാനുള്ള യോഗ്യത ഉണ്ടല്ലോ. നാരദൻ യോഗ്യൻ തന്നെയാണ്. മൃദുത കഷായനാണ്. കഷായങ്ങളെല്ലാം, രാഗാദികളെല്ലാം പോയവൻ തന്നെയാണ്. പിന്നെന്താ തത്വം പ്രകാശിക്കാത്തത്? ഇവിടെ സനത്കുമാരൻ, ഭഗവാൻ സനത്കുമാരൻ എങ്ങനെയാണോ അത് വെളിപ്പെടുത്തിയത്, അതുപോലെ മറ്റൊരാള് നാരദൻ അത് വെളിപ്പെടുത്തി കൊടുത്തില്ല. അതുകൊണ്ട് നാരദൻ അത് വെളിപ്പെട്ടില്ല. സനത്കുമാരൻ എങ്ങനെ പറയുന്നു? തത്വത്തെ ഗ്രഹിക്കുന്നവനായി, അങ്ങനെയുള്ള ഒരാളായിട്ട് തത്വഗ്രാഹിയായി. ഈശ്വരതുല്യനായി, ഐശ്വര്യങ്ങളുള്ളവനായി. ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്പത്തിയും പ്രളയം ചെയ്യും, ഭൂതാനം ആഗതി വിദ്യം, വേദ്യ വിദ്യം അവിദ്യം സവച്ചു ഭഗവാൻ. ഈ പുരാണത്തിൽ ഭഗവാൻ എന്ന് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഉത്പത്തി, പ്രളയം, ഭൂതാനാം ആഗതിം ഗതിം, വേദ്യവിദ്യം അവിദ്യം ച സവാച്യോ ഭഗവാൻ. രണ്ടു തരത്തിൽ യോജിപ്പിക്കാം. ജഗത് ദ്രഷ്ടാവായ ഭഗവാൻ ഇത് യോജിക്കും. അവിടെ ഉത്പത്തി, പ്രളയം, ഭൂതങ്ങളുടെ ഗതി, ആഗതി, വിദ്യ, അവിദ്യ എല്ലാം അറിയുന്നുണ്ടല്ലോ. ഇനി മറ്റൊരു തരത്തിൽ യോജിപ്പിക്കും. എന്താ? ഏഷ സർവീശ്വര, അവൻ സർവീശ്വരനാണ്. തുര്യനായിരുന്നുകൊണ്ട് സർവീശ്വരനായിരിക്കും. ആത്മജ്ഞാനി എന്നുള്ള അർത്ഥം. ഏവൻ ധർമ്മ സനത്കുമാര, അങ്ങനെയുള്ള സനത്കുമാരൻ എന്നെ ബോധിപ്പിച്ചു. തമേവ സനത്കുമാരൻ ദേവം സ്കന്ദ ഇത്യാദക്ഷതയെ കഥയും. ഈ സ്കന്ദനെന്നും സനത്കുമാരന്റെ പേരുണ്ട്. മുരുകനും പറയാറുണ്ട് സ്കന്ദനൻ. ഇവിടെ തത്വജ്ഞൻ എന്നുള്ള അർത്ഥമുണ്ട്. ഇതിന് ഈ ശബ്ദങ്ങൾ എഴുതുമ്പോൾ നമ്മൾ പുരാണങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നു. പുരാണമായിട്ട് അനുബന്ധമുണ്ട്. ശ്രുതി പറയുന്നതെല്ലാം എന്താണ്? വെറും ആഖ്യായികയാണ്, സംഭവ കഥകളല്ല പറയുന്നത് എന്ന് മുമ്പ് ഭാഷകാരം പറഞ്ഞിട്ടുണ്ട്. തത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഓരോന്നിനിങ്ങനെ അവതരിപ്പിക്കണം ഓരോ കഥാപാത്രങ്ങൾ. അങ്ങനെ ഉള്ളൊരു കഥാപാത്രമാണ് ഇവിടുത്തെ സനത്കുമാരൻ. തദ്വിത ആ സനത്കുമാരനെ തത്വജ്ഞൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ സ്കന്ദനം എന്ന് പറയുന്നത്. സർവ ഐശ്വര്യങ്ങളും ഉള്ളവൻ എന്നുള്ള നിലയ്ക്ക് ഭഗവാൻ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരാൾ നാരദനെ പോലെ ഉള്ള ഒരുവനും ഉപദേശിക്കുന്നു. പരമാർത്ഥതത്വം ദർശയതി എന്ന് വെച്ചാൽ ബോധയതി, ദർശിക്കുന്നു, ബോധിക്കുന്നു, കാണിച്ചു കൊടുക്കുന്നു, കാണുന്നു, എല്ലാം ഒരേ സമയം നടക്കുന്നു. അതിന് ഉള്ള യോഗ്യതകളെല്ലാം തികഞ്ഞിരുന്നു. ഇനി അതിനെന്തെങ്കിലും തടസ്സമായിരുന്നുണ്ടെങ്കിൽ, അജ്ഞാന സംശയാദി ദോഷങ്ങൾ അങ്ങനെ ഇരുന്നെങ്കിൽ അതും ഈ ബോധനത്തിൽ ഇല്ലാതായി. ബോധനം കൊണ്ടുള്ള പ്രയോജനം ഉണ്ടായി. അപ്പോൾ പരമാർത്ഥ തത്വത്തെ ബോധിക്കുന്നതാണ് ദുഃഖത്തെ മറികടക്കുന്നതിനുള്ള ഉപായം. മറ്റുള്ള ഉപായങ്ങളെല്ലാം അപേക്ഷിക്കുന്നു. പറയുന്നു ദുഃഖത്തെ മറികടക്കുന്നതിന് നമ്മൾ ഒരുപാട് ഉപായങ്ങൾ പറയാറുണ്ട്. പരമാർത്ഥ തത്വബോധന അല്ലാത്ത ഉപായം, പുരുഷ ഉപായങ്ങളെല്ലാം ആത്യന്തികമായി ദുഃഖ നിവൃത്തിക്ക് ഉപകരിക്കുമായിരുന്നു. പക്ഷെ തൽക്കാലം ദുഃഖ നിവൃത്തി അതുകൊണ്ട് ഇവിടെ പറയുന്നത് പരമാർത്ഥ തത്വം എന്ന് പറയുന്നത് തൽക്കാലം തന്നെ ദുഃഖം ഉപദേശകാലത്തിൽ തന്നെ ദുഃഖ നിവൃത്തിക്ക് ഉപകരിക്കുന്നു. ഒരാൾ പറയുന്ന ഒരു മന്ത്രം ജപിക്കുക, അതിന്റെ അനുഷ്ഠാനം തന്നെ ക്ലേശകരമാണ്. ആ കാലാന്തരത്തിൽ അത് ദുഃഖം നിവർത്തിക്ക് ഉപകരിക്കും, പക്ഷെ തൽക്കാലം. പരമാർത്ഥ തത്വബോധനം അത് തത്കാലത്തിൽ തന്നെ ദുഃഖം നിവർത്തി ഉണ്ടാക്കുന്നു. അങ്ങനെ യോഗ്യത ഉള്ള ഒരുവനുണ്ട്. ആ ദുഃഖം നിവൃത്തിക്ക് എന്തൊക്കെയാണോ തടസ്സമായിരുന്നത് അതിനെല്ലാം നിർമാർജ്ജനം ചെയ്തുകൊണ്ട്, അതാണ് എന്തെങ്കിലും യോഗ്യതയുടെ ന്യൂനതകളുണ്ടെങ്കിൽ അതും പരിഹരിക്കുന്നു. അങ്ങനെ ബോധിപ്പിക്കുന്നു. ദുഃഖ നിവൃത്തിയുടെ സ്വരൂപം ഇവിടെ വരെയാണ്. ദുഃഖ നിവൃത്തി എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യൻ എന്താണ് ദുഃഖ നിവൃത്തി ആഗ്രഹിക്കുന്നത്? നമ്മൾ സാധാരണ പറയാറുണ്ട് എല്ലാവരും ദുഃഖ നിവൃത്തി ആഗ്രഹിക്കുന്നു. പൂർണ്ണമായും ശരിയല്ല. സാധാരണ ജീവന്മാർ ദുഃഖം നിവൃത്തി ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം ദുഃഖം എന്ന് പറയുന്നത് മനുഷ്യന് മനസ്സിലാക്കുന്ന ദുഷ്ടദുഃഖത്തെയാണ്, അനുഭവിക്കുന്ന ദുഃഖം. അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ നിവൃത്തി അത് ആഗ്രഹിക്കുന്നുണ്ടാവും മനുഷ്യൻ, ദുഷ്ടദുഃഖം. പക്ഷെ അത് ദുഃഖം നിവൃത്തിയാകത്തില്ല. എന്തുകൊണ്ട്? അത് നിവർത്തിച്ചാലും വീണ്ടും ദുഃഖം വരും. അപ്പോൾ അതിനെങ്ങനെ ദുഃഖം നിവൃത്തി എന്ന് പറയാൻ പറ്റും? ദുഃഖം നിവൃത്തി എന്ന് വെച്ചാൽ ദുഃഖം നിവർത്തിച്ചാൽ പിന്നീട് ദുഃഖം വരാതിരിക്കും, എന്നാലേ ദുഃഖം നിവൃത്തി എന്ന് പറയാൻ പറ്റും. വിശപ്പ് വന്ന് ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറി. എന്താ വിശപ്പ് നന്നേക്ക് മാറിയോ? എപ്പോഴെങ്കിലും മാറുന്നുണ്ട്? ഒരിക്കലുമില്ല. വീണ്ടും വിശക്കുന്നു, വീണ്ടും ഭക്ഷണം കഴിക്കുന്നു, വീണ്ടും വിശക്കുന്നു. ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. ഒരു തവണ ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറി എന്ന് പറഞ്ഞു, അത് വിശപ്പ് മാറിയതായി കണക്കാക്കാൻ പറ്റും തത്കാലം. അപ്പോൾ ദുഃഖ നിവൃത്തി എന്നൊരു താത്കാലികമായ ദുഃഖ നിവൃത്തി, അതിനുള്ള ഉപായങ്ങളെ മനുഷ്യൻ ചിന്തിക്കുന്നുണ്ട്. അത് ദുഃഖ നിവൃത്തിയല്ല. എന്തുകൊണ്ട്? വീണ്ടും ദുഃഖം വരുന്നു. അതുകൊണ്ട് ദുഃഖ നിവൃത്തി വാസ്തവത്തിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല. താത്കാലിക ഉപായങ്ങളല്ല, താത്കാലിക നിവൃത്തിയല്ല, അതിനെ ദുഃഖ നിവൃത്തി എന്ന് പറയാൻ പറ്റില്ല. കാരണം വീണ്ടും ദുഃഖം അവിടെ നിലനിൽക്കുന്നു.